മനു ജോർജ്, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
വളരെ നല്ലൊരു വാർത്തയാണല്ലോ കുടിയേറ്റ വിഭാഗത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്, പെർമനന്റ് റെസിഡൻസിയുമായി ബന്ധപ്പെട്ട്. ഒന്ന് വിശദീകരിക്കാമോ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി?
ശരിക്കും പറഞ്ഞാൽ ഞാൻ 2011 ഇവിടെ വന്ന് സ്റ്റുഡന്റ് ആയിട്ട് ഇവിടെ വന്ന് നഴ്സിംഗ് പാസ്സായി 2014 ഞാൻ പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ സമയം മുതൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന ഒരു ന്യൂസ് ആണ് ഞങ്ങൾക്ക് ഇന്നലെ കിട്ടിയത്. അപ്പൊ ഇതിന്റെ ഇത്രയും ഈ 3 വർഷകാലത്തിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളുകൾ കടന്നുപോയി. പ്രത്യേകിച്ചും എന്റെ മകൾ ഇവിടെയാണ് ഉണ്ടായത്. ബർത്ത് സംബന്ധമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് മോളുടെ ഹെൽത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്തപ്പോൾ ആ ഹെൽത്ത് ഇഷ്യൂസ് കാരണം പെർമനന്റ് റെസിഡൻസി ആപ്ലിക്കേഷൻ റെസ്യൂസ് ചെയ്യുകയാണ് ഉണ്ടായത് ആദ്യമായിട്ട്. പിന്നെ ഞങ്ങള് പ്രോപ്പർ ചാനലില് ഇത് ട്രിബ്യൂണലിൽ ഈ ഡിസിഷൻ റിവ്യൂ ചെയ്യാനായിട്ട് അറിയുകയും അവരത് ഇമിഗ്രേഷൻ മിനിസ്റ്റർക്ക് ഫോർവേഡ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ ഡിസിഷനാണ് ഞങ്ങൾക്ക് 2 June 2 ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് കിട്ടിയത്. ഞങ്ങളുടെ വിസയുടെ കാര്യത്തില് മിനിസ്റ്റർ ഇൻട്രസ്റ്റ് അല്ല, കാരണം ഞങ്ങളുടെ കേസ് പബ്ലിക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ക്രൈറ്റീരിയയിൽ വരുന്നില്ല. സോ അതുകൊണ്ട് ഞങ്ങളുടെ മൈഗ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഫേമാണ് ഞങ്ങളുടെ വിസ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അവര് മീഡിയയെ ബന്ധപ്പെടുകയും പിന്നെ എന്റെ പരിചയത്തിൽ ഉള്ള എന്റെ വർക്ക് പ്ലേസ് അല്ലെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് വേറൊരു ന്യൂസ് ചാനൽ, അങ്ങനെ 2 ഈ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ടുവരാമെന്ന് അവര് വില്ലിംഗ് ആയി. അതാണ് 2 മുമ്പ് TV വന്നത്. അതിനുശേഷം ഇത് ഒത്തിരി ആളുകളുടെ ഇടയിൽ എത്തുകയും ഒരുപാട് ആൾക്കാർ, പ്രത്യേകിച്ച് ഇന്ത്യൻ കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി, സോഷ്യൽ മീഡിയ, വാട്സപ്പ് ഗ്രൂപ്പുകൾ, അല്ല നമ്മൾ നേരിട്ടും അറിയുന്നതും അറിയാത്ത ഒരുപാട് ആളുകൾ, ഓസ്ട്രേലിയൻസ്, ഇവരൊക്കെ ഇതെല്ലാം അറിഞ്ഞ് നമ്മൾ സപ്പോർട്ട് ചെയ്യുകയും ആ സപ്പോർട്ട് കൊണ്ട് മിനിസ്റ്റർ ഇത് റിവ്യൂ ചെയ്യാനായിട്ട് വീണ്ടും ബില്ലിംഗ് ആയി. അങ്ങനെ ഒരു ഡിസിഷൻ ആണ് നമുക്ക് ഇന്നലെ വൈകിട്ട് കിട്ടിയത്. പെർമനന്റ് റെസിഡൻസ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഗ്രാന്റ് ചെയ്യുന്നതാണ് ആ ന്യൂസ് ഞങ്ങൾ കിട്ടിയത്.
ഓക്കെ, അപ്പോൾ അത് ആരാണ് അറിയിച്ചത്, ആരാണ് തീരുമാനമെടുത്തത്?
ഇത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ട് അസിസ്റ്റന്റ് ഇമിഗ്രേഷൻ മിനിസ്റ്റർ അലക്സ് ഹോക്ക് ആണ് ഇതിനകത്ത് റിവ്യൂ ചെയ്ത് തീരുമാനമെടുത്തത്.
ഓക്കെ, പെർമനന്റ് റെസിഡൻസി പൂർണ്ണമായും ഫാമിലിക്ക് മുഴുവനായിട്ടാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്?
അതെ, ഫാമിലിക്ക് മുഴുവനായിട്ടുള്ള പെർമനന്റ് റെസിഡൻസിയാണ്. വേറെ ഒരു കണ്ടീഷനും ഇല്ലാതെ സാധാരണ നോർമൽ ആയിട്ട് കിട്ടുന്ന പെർമനന്റ് റെസിഡൻസിയാണ് കിട്ടിയിരിക്കുന്നത്.
ഓക്കെ, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യ സംബന്ധമായ ഒരു വിഷയം, ഏത് തരത്തിലുള്ള ഒരു പ്രശ്നമാണ് മകൾക്കുള്ളത് ഒന്ന് പറയാൻ സാധിക്കുമോ?
അത് മകൾക്കുണ്ടായ കണ്ടീഷൻ അവര് ഡോക്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് അതിന് മോബിയസ് സിൻഡ്രോം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ മോബിയസ് സിൻഡ്രോമിന്റെ 1-2 ഫീച്ചേഴ്സ് മാത്രമേ എന്റെ മകൾക്ക് കാണിക്കുന്നുള്ളൂ. അവര് ജനറൽ ആയിട്ടൊരു നെയിം എന്നുള്ള രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. പിന്നെ ഇത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, ബിക്കോസ് ഇവിടെ പ്രഗ്നൻസി മുതൽ എല്ലാ കാര്യങ്ങളും ബർത്തും അതിന് ശേഷം ഉണ്ടായ ഇതെല്ലാം ഹോസ്പിറ്റലൈസ് എല്ലാം ഓസ്ട്രേലിയൻ സെൽഫ് സർവീസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ആ പ്രഗ്നൻസി പീരീഡിലൊന്നും ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിരുന്നില്ല. പിന്നെ പ്രഗ്നൻസി ഡെലിവറി സംബന്ധമായിട്ട് കുറെ ഡിലേ കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിന്റെ ഭാഗത്തുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഹോസ്പിറ്റലിൽ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് അവരുടെ ഫൈനൽ ഇത് വന്നാലേ പറയാൻ പറ്റുള്ളൂ.
അപ്പോൾ ഈ ഒരു രോഗസംബന്ധമായിട്ട് വലിയ രീതിയിലുള്ള ശുശ്രൂഷ വീട്ടിലും ആശുപത്രിയിലൊക്കെ തുടർന്ന് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണോ, എങ്ങനെയാണ് അത് നടക്കുന്നത്?
ഇത് ശരിക്കും ഇത് നമ്മുടെ തലച്ചോറിലെ 2-3 ക്രേനിയർ നെർവ്സിനെ അഫക്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ആണ് ഉണ്ടായിട്ടിരിക്കുന്നത് ആൾക്ക്. അപ്പൊ അതുവഴി മെയിൻ ആയിട്ട് മസിൽസിനെയാണ് അത് ബാധിക്കുന്നത്. അതുകൊണ്ട് സോളോയിങ്ങും ബ്രീത്തിങ്ങും ആണ് മെയിൻ ആയിട്ടുള്ള ഇഷ്യൂസ്.
ഓക്കെ, അപ്പോൾ ഇന്ത്യയിലേക്ക് പോകേണ്ടി വന്നിരുന്നെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമാകുമായിരുന്നു, എങ്ങനെയാണ്?
വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ മകള് ഓക്സിജൻ, മേരി എന്നാണ് മകളുടെ, മേരി ഓക്സിജന്റെ സപ്പോർട്ടിലാണ് നൈറ്റിൽ അത് ഉറങ്ങുന്ന സമയത്തുള്ളത്, കാരണം സ്ലീപ്പ് അപ്നിയ എന്ന് പറഞ്ഞ ഒരു ഇഷ്യൂ കൂടെയുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ലങ്സ് അത്ര സ്ട്രോങ് അല്ല ഡെവലപ്പ്. അത് അപ്പൊ ആ ഒരു കാരണങ്ങൾ കൊണ്ട് ഫ്ലൈ ചെയ്താലുണ്ടാവുന്ന കാര്യങ്ങള് അത് ആ പ്രഷർ മേരിക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലായിരിക്കും അതൊന്ന്. പിന്നെ ഫീഡിങ് വേറൊരു പ്രോബ്ലമാണ്. മേരിക്കുള്ള ഫീഡ് എന്ന് പറയുന്നത് ഓറലി ഒന്നും കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് പെക് ഫീഡ്, അതായത് നമ്മുടെ ഒരു ട്യൂബ് വഴിയാണ് അത് ഫീഡിങ് നടക്കുന്നത്. അപ്പൊ ഈ സാധനങ്ങളൊക്കെ അവിടെ എത്രമാത്രം നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണെന്നുള്ള കാര്യങ്ങള്, പിന്നെ തുടക്കം മുതൽ ഇവിടുത്തെ ഹെൽത്ത് സർവീസുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രത്യേക ഡോക്ടറുടെ അണ്ടറിലാണ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഡോക്ടർക്ക് എല്ലാവിധ കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ വളരെ ഈസിയാണ്. അപ്പൊ ഇതെല്ലാം ഒരു ബാരിയറാണ്. നമ്മൾ തിരിച്ചവിടെ പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഒരു ഡോക്ടർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഹോസ്പിറ്റലിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കാര്യങ്ങളെല്ലാം വരുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കാലതാമസങ്ങൾ, പിന്നെ ഇതിന് മാത്രം എത്രമാത്രം നമുക്ക് അവിടെ ഇത് കാര്യങ്ങൾ ഡീല് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ത്യയിലുണ്ട് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിൽ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ നമുക്കറിയില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, നമ്മൾ ഇവിടുന്ന് ചെന്ന ഉടനെ ഇതിന് എന്തെങ്കിലും ഹോസ്പിറ്റലൈസേഷൻ വേണ്ടി വന്നാൽ ഏത് രീതിയിൽ അവർക്കത് ഡീല് ചെയ്യാൻ പറ്റും? കാരണം ഇത്രയും കാര്യങ്ങൾ കോംപ്ലക്സ് കാര്യങ്ങളായിട്ടുള്ളത് കൊണ്ട് അങ്ങനെയുള്ളതെല്ലാം ഒരു വലിയൊരു ഒരു വറിയായിരുന്നു ഞങ്ങൾക്ക്.
അപ്പോൾ ഈ തീരുമാനം സർക്കാർ എടുത്തിരിക്കുന്ന, കുടിയേറ്റ വിഭാഗം എടുത്തിരിക്കുന്നത് ഇനി ഇവിടെ തുടരാമെന്നുള്ള തീരുമാനം വലിയൊരു അനുഗ്രഹമായി മാറിയിരിക്കുകയാണ്.
തീർച്ചയായിട്ടും മേരിയെ, ഞങ്ങളുടെ മെയിൻ കൺസേൺ മേരിയ ആയിരുന്നു, മേരിയുടെ ഹെൽത്ത് ആയിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ റിലീഫാണ് കിട്ടിയിരുന്നത്. കാരണം മേരി ഇപ്പോൾ റൈറ്റ് പ്ലേസിലാണ്. അപ്പൊ അവൾക്ക് അവിടെ തന്നെ റൈറ്റ് ഹെൽത്ത് കെയർ അതാണ് കിട്ടുന്നത്. റൈറ്റ് ആയിട്ടുള്ള ആളുകളിൽ നിന്നുള്ള ഹെൽപ്പ് കിട്ടുന്നുണ്ട്, ട്രീറ്റ്മെന്റ് വൈസും അല്ലെങ്കിൽ അതർ സപ്പോർട്ട് അല്ലെങ്കിൽ ഹെൽത്ത് സപ്പോർട്ടുകളാണെങ്കിലും. അപ്പൊ അത് കണ്ടിന്യൂ ചെയ്തു പോകാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചും മേരിയെ സംബന്ധിച്ചും ഒരു വലിയൊരു ഒരു ആശ്വാസമാണ്.
ഇപ്പോൾ സർക്കാർ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താനിടയായ സാഹചര്യങ്ങൾ വ്യക്തമാണോ?
ഞങ്ങള് വിശ്വസിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ പീപ്പിൾസ് പവർ ആണ് അതിനകത്ത് മെയിൻ കീ ഫാക്ടർ. അതായത് ആളുകളുടെ ആ വികാരം, അവരെങ്ങനെയാണ് ഒരു റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് ഗവൺമെന്റ് കണ്ടു. നമ്മുടെ പ്രതികരണങ്ങളിൽ ന്യായമാണെന്നുള്ളത് കണ്ടു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് 24 മണിക്കൂർ ആവുന്നതിന് മുമ്പ് തന്നെ ആ ഡിസിഷൻ വന്നത്. പ്രധാനമായിട്ടും നമുക്ക് സപ്പോർട്ട് ലഭിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്, പ്രത്യേകിച്ച് മലയാളി കമ്മ്യൂണിറ്റി. പിന്നെ തുടക്കം മുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ അഡലൈഡിലാണ്, അഡലൈഡിലെ സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ജാക്കബൈറ്റേറിയൻ ഓർത്തഡോക്സ് ചർച്ച്, അതിലെ അച്ഛൻ പാരിഷ് കമ്മിറ്റി ആൻഡ് മെമ്പേഴ്സ്, അവർ തുടക്കം മുതൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് അല്ലാതെയുള്ള മലയാളി ഓർഗനൈസേഷൻസ്, പിന്നെ സോഷ്യൽ മീഡിയ ഫ്രണ്ട്സ്, പിന്നെ ഞങ്ങളുടെ ലോ ഫേം, പിന്നെ ഈ കാര്യങ്ങൾ അറിഞ്ഞ് ഒത്തിരി ആളുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നു. അതിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഉണ്ട്, പിന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, പിന്നെ മീഡിയകള്, പിന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഇവരെല്ലാം ഞങ്ങളുടെ ഈ പ്രശ്നം പബ്ലിക്കിന് മുമ്പിൽ അവതരിപ്പിച്ച് പബ്ലിക്കിനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് പബ്ലിക്കിന്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചു.
ഓക്കെ, മനുവിന് ഒരു മകനും കൂടി ഉണ്ടല്ലേ? അല്ലേ,
അതെ, ജോർജ് എന്നാണ് മകന്റെ പേര്. 11 മാസം. ഞങ്ങൾ ഒരു ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇനിയിപ്പോ ആ ഒരു ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് മേരിയുടെ കാര്യങ്ങൾ കൂടുതൽ കാര്യം, മേരിയുടെ ഹെൽത്തിനെ സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത്, അതോടൊപ്പം തന്നെ ഫാമിലിയുടെ കാര്യങ്ങളും ജോലി സംബന്ധമായ കാര്യങ്ങളും ചെയ്ത് ഇനി മുന്നോട്ട് പോകാം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
മനു, ഇനി മനുവിന്റെ ഭാര്യ സീനയോട് കൂടി മേരിയുടെ അമ്മയോട് കൂടി ഒന്ന് സംസാരിക്കാൻ കഴിയും.
തീർച്ചയായിട്ടും.
സീന, എങ്ങനെയാണ് ഈ തീരുമാനം അറിഞ്ഞത്? എന്താണ് ഒരു തീരുമാനം അറിഞ്ഞതിന് ശേഷമുള്ള ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ് അല്ലേ?
അതെ, വലിയൊരു ആശ്വാസമാണ്. നമ്മളെയും നമ്മളെ പോലെ ഉള്ളവർക്കും നാളത്തേന് പ്രതീക്ഷയ്ക്കുള്ള വകയുണ്ട്. ഇനി ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടാവണം ഒരു ഫാമിലിക്ക്, അതിന്റെയും ഒരു ആശ്വാസമുണ്ട്.
ഇവിടെ ഓസ്ട്രേലിയയിലെ സാഹചര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ അല്ലെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അല്ലേ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ? എങ്ങനെയായിരിക്കും ഇതൊരു മാറ്റമാവുക?
ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറയുന്നത് ഇവിടെ ഡിസബിലിറ്റി എന്ന് പറയുന്ന അവരൊരു ഇപ്പം ഒരു സ്പെഷ്യൽ ചൈൽഡ് എന്ന് പറയുന്നത്, സ്പെഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ സ്പെഷ്യൽ ബേബി അല്ലെങ്കിൽ സ്പെഷ്യൽ ആ ഒരു സ്പെഷ്യലിലാണ്. പക്ഷെ നമുക്ക് ആ കാര്യത്തിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പം മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ ഭയക്കുന്നുണ്ട് നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു ട്യൂബ് ഫീഡിങ് മീൻസ് അത് അല്ലെങ്കിൽ ആ കൊച്ചിന്റെ അവസ്ഥകളെ എല്ലാവരും ഒരു നല്ല രീതിയിൽ എടുക്കുമെന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നു ശരിക്കും. അത്രയും മാത്രം. പക്ഷെ ഇവിടെ ആ കാര്യത്തിൽ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കൊച്ചിനെ ഇവിടെ ഉള്ള ആൾക്കാർക്ക് അതൊരു പ്രശ്നമല്ല, അതിൻ്റെതായ ഒരു കുഴപ്പം. ഈ കൊച്ചു നാളെ വളർന്നു വരുന്ന കഴിയുമ്പോൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, എല്ലാവരും ഒരു റെസ്പെക്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന ഒരു രാജ്യമാണുള്ളത്. അപ്പൊ അതിന്റെ ഒരു വലിയൊരു ഇത് എനിക്കുണ്ടായിരുന്നു ഇവിടെ തന്നെ നിൽക്കാനുള്ള ഒരു പ്രയോജനം. പിന്നെ കൊച്ചിന് കിട്ടാവുന്ന തെറാപ്പികള്, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, അതുപോലെ പ്ലേ തെറാപ്പികള്, പിന്നെ ഇവരുടെ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ എല്ലായിടത്തും ഒരു ഒരു ഡിസബിലിറ്റി എന്നുള്ള ഒരു മാറ്റി നിർത്തി അതുപോലെ അവര് കെയർ കൊടുക്കാനായിട്ടുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ അതും വലിയൊരു കാര്യമാണ്.
ഇതിലിപ്പോൾ ഒരു ഈ ഒരു പെർമനന്റ് റെസിഡൻസിയിലേക്ക് എത്താനായിട്ട് വലിയൊരു ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ള സമയത്തിലൂടെ കടന്നു പോകേണ്ടി വന്നല്ലോ.
അതെ, വിസയുടെ ഒരുപാട് പ്രശ്നങ്ങൾ 2014. അപ്പൊ നമ്മൾ ഒരുപാട് നേരത്തെ എലിജിബിൾ ആയിരുന്നു. മനുവിന് സ്കില്ലിന്റെ ഇതിൽ തന്നെ പോയിന്റ്സ് എല്ലാം ആവശ്യമായിട്ട് നമ്മുടെ കൊച്ചിന്റെ കാര്യം കൊണ്ടാണ് ഇങ്ങനെ ഇത് വന്നത്. അതിപ്പം അവരുടെ പോളിസിയിൽ തന്നെ ഹെൽത്ത് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാത്ത എല്ലാവർക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മള് സെയിം ടൈമിൽ കൊച്ചിന് ഒരുപാട് ഈ മേരിക്കുഞ്ഞിനെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു കുഞ്ഞെ അല്ലായിരുന്നു അത്. അപ്പൊ നമ്മള് ഇവനൊരു ഫോട്ടോ പോലും ഇട്ട് ആ ഒരു കാര്യത്തില് നമ്മള് കൊച്ചിനെ ആർക്കും അധികം ഈ കൊച്ചെന്തായിരുന്നു എന്നുള്ളത് നമ്മളെ അതിക്കടെ പോയവർക്ക് മാത്രമാണ് അടുത്തുണ്ടായിരുന്നവർക്ക് മാത്രമായിരുന്നു അറിയാവുള്ളൂ. പക്ഷെ അവൾ ഒത്തിരി ബെറ്റർ ആയി ഇപ്പം. അപ്പൊ ആ സാഹചര്യത്തിന് സെയിം ടൈമില് മനസ്സിലായിട്ടും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് കൊച്ചിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന ടൈമില് വിസയുടെ പ്രശ്നം കൂടെ വന്നു. പിന്നെ വിസ ഇല്ലാതിരുന്നുകൊണ്ട് മേരിക്കുഞ്ഞൊന്നിനും എലിജിബിൾ അല്ലായിരുന്നു. ഒരു സർവീസിന് മോള് എലിജിബിൾ അല്ലായിരുന്നു ഇവിടുത്തെ. അപ്പം കുറച്ച് സർവീസുകളൊക്കെ കിട്ടിയത് അതുപോലെ നമ്മൾ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ഒക്കെ ചെയ്തിട്ടാണ് നമുക്ക് കുറച്ച് സർവീസുകൾ സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഫണ്ടൊക്കെ ഗവൺമെന്റിൽ നിന്നൊക്കെ കുറച്ചൊക്കെ മേടിച്ച് ഒരു രണ്ട് കുറച്ച് നാളെ തന്നെ ഒരു സ്പീച്ച് പാത്തും സ്പീച്ച് പതോളജിയുടെയും ഫിസിയോതെറാപ്പിയുടെയും കുറച്ച് സർവീസും നമുക്ക് കിട്ടിയായിരുന്നു. നമ്മുടെ ഞങ്ങളുടെ കുറച്ച് ഇതെല്ലാം ഇട്ടിട്ട് പൈസയൊക്കെ ഇട്ടിട്ട് അപ്പൊ അതൊക്കെ ഓൾറെഡി സ്റ്റോപ്പ് ആയി, അതെല്ലാം നിന്നു. അപ്പൊ ഇതെല്ലാം തന്നെ ഞാനാണ് കൊച്ചിന് കൊടുത്തോണ്ടിരുന്നത്. ഈ ഫിസിയോതെറാപ്പി അതുപോലെയുള്ള വീട്ടിലുള്ള എല്ലാ കെയറുകളും അവളുടെ കുഞ്ഞിന്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഞാനാണ് ബർത്തിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്.
പിആർ കിട്ടുന്നതോടെ ഇങ്ങനെയുള്ള എന്തെല്ലാം കൂടുതൽ സൗകര്യങ്ങളാണ് കൊച്ചിന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ലഭിക്കാൻ പോകുന്നത്, അതേ കുറിച്ച് കൃത്യമായിട്ട് അറിയാമോ?
അവർക്ക് കൂടുതൽ ആൾക്കാരെ കാണാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. വീട്ടിൽ വന്ന് സർവീസ് കൊടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അവർക്ക് ലഭിക്കും. പിന്നെ പിന്നെ പ്ലേ ഗ്രൂപ്പുകൾ അതുപോലെയുള്ള കാര്യങ്ങൾ. ഇപ്പം മനു ഫുൾ ടൈം വർക്ക് ചെയ്യുമായിരുന്നു. മേരിക്കുഞ്ഞിന് ഞങ്ങൾക്ക് ഒരിടത്ത് ഓൾറെഡി യാത്ര ചെയ്യാൻ അധികം പറ്റില്ല. കൊച്ചിന് അപ്രൈറ്റായിട്ട് ഒരുപാട് നേരം ഇരിക്കാൻ പറ്റില്ല. ഒരുപാട് ഡിസ്റ്റൻസിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. പക്ഷെ ഇനി ആ രീതിയിൽ ഇപ്പൊ കൊച്ചിനെ ഇപ്പൊ മനു ജോലിയിലാണെങ്കിൽ പോലും കൊച്ചിനെ ഇപ്പൊ പ്ലേ ഗ്രൂപ്പുകൾ പോലുള്ള സ്ഥലങ്ങളിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോകാനായിട്ട് ചിലപ്പോൾ ഹെൽപ്പ് കിട്ടിയെന്നിരിക്കും. അതായത് ആരെങ്കിലും വന്ന് കൊണ്ടുപോകുന്ന തരത്തിലുള്ള കാര്യം. പിന്നെ മേരിക്കുഞ്ഞിന് സ്പെഷ്യൽ സ്കൂളിൽ മേരിക്കുഞ്ഞ് എന്നെങ്കിലും നമുക്ക് സ്കൂളിൽ പോകാനായിട്ടൊരു അവസരം ഉണ്ടെങ്കിൽ സ്പെഷ്യൽ സ്കൂളിൽ അഡ്മിഷൻ കിട്ടും ഇനി എന്നെങ്കിലും ഒരു കാലത്ത് കൊച്ചിന് ഇതുണ്ടെങ്കിൽ അതിന് എലിജിബിൾ ആയി. അപ്പൊ അത്രയും കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ നോക്കിയത്. ഞങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടിയിരുന്നത് കൊച്ചിന്റെ തെറാപ്പികള് സപ്പോർട്ടുകള് സപ്പോർട്ടിങ് തെറാപ്പി എന്ന് പറയും. പിന്നെ എക്യുപ്മെന്റ്സ് ഇത്ര നാളും സ്റ്റാൻഡിങ് ഫ്രെയിം അങ്ങനത്തെ ഒരു സൗകര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ടാവുന്നില്ല. അപ്പം അപ്പൊ അങ്ങനത്തെ എക്യുപ്മെന്റ്സ് സപ്പോർട്ടിങ്ങിന് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയതിനെ പണ്ടേ മുതൽ നേരത്തെ മുതൽ അതെല്ലാം കൊച്ചിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുന്നെങ്കിൽ. പക്ഷെ ഒന്നും ഇല്ലാതെയാണ്. ഒരു 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 എക്യുപ്മെന്റിന്റെ ഹെൽപ്പ് ഇല്ലാതെയാണ് ഇത്ര മാത്രം. ഇത് ആകെ മൊത്തം അവളുടെ ഒരു ചെയറ് മാത്രമായിരുന്നു കൊച്ചിന് കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇച്ചിരി വിലയുള്ള ഒരു ചെയറായിരുന്നു. ആ ചെയർ മാത്രമാണ് മേരിക്കുഞ്ഞിനൊന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നു. എല്ലാവരോടും നന്ദി നന്ദി സ്നേഹം. അതായത് നേരിട്ട് അല്ലാതെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. അതായത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇത്ര മാത്രം സപ്പോർട്ട് ചെയ്തത്, അതായത് ഞങ്ങൾക്ക് അതിശയമായിരുന്നു എത്ര മാത്രം എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കുഞ്ഞിനെ. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ മാത്രമല്ല എല്ലാവരുടെയും മേരിക്കുഞ്ഞെന്നുള്ള ഒരു നിലയിലാണ് ഇനി കാണുന്നത്.
വലിയൊരു സന്തോഷം നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ് ഇന്നലെ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും എല്ലാ എസ് ബി എസ് മലയാളത്തിന്റെ പേരിലും എല്ലാവിധ ആശംസകളും തുടർന്ന്.
അതെ അതെ ശരി. താങ്ക്.